പ്രവാസി റിസാല, സെപ്റ്റംബർ ലക്കം. ലേഖനം EIA NEP, വാണിജ്യ വാരണ്യവൽക്കരണം. എഴുതിയത് ഫാത്തിമ സദീദ ഐക്കരപ്പടി. വായിക്കുന്നത് അനസ് മുഹമ്മദ് സഖാഫി, വാഴമ്പുറം. പ്രത്യക്ഷ പ്രതിഷേധങ്ങൾക്ക് കഴിയാത്ത നിലവിലെ സാഹചര്യത്തെ മുതലെടുത്ത് ലോക്ക്ഡൗൺ സമയത്ത് പ്രഖ്യാപിതമായ രണ്ട് പ്രധാന വിജ്ഞാപനങ്ങളായിരുന്നു EIA കരടും ദേശീയ വിദ്യാഭ്യാസ നയവും. ചർച്ചകളും ആലോചനകളും ഏറെ വേണ്ടിവരുന്ന ഇത്തരം നയങ്ങൾ ധൃതിപിടിച്ച് നടപ്പിലാക്കാൻ ഒരുങ്ങുന്നു എന്നത് അത്ര നിഷ്കളങ്കമല്ല. ഭൂരിപക്ഷവും അധികാരവും കയ്യിലുള്ളവർ പാഠ്യപദ്ധതിയിൽ തങ്ങളുടെ പ്രത്യയശാസ്ത്രവും താൽപ്പര്യങ്ങളും അടിച്ചേൽപ്പിക്കാനും മൂലധന ശക്തികളുമായി കൂട്ടുചേർന്ന് പരിസ്ഥിതിയെ ചൂഷണം ചെയ്യാനുമുള്ള ശ്രമങ്ങൾ എല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. ആധിപത്യ ഭരണകൂട താൽപ്പര്യങ്ങളെ സ്വീകരിക്കാൻ പാകപ്പെടുത്തുക എന്നതാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. EIA കരട് വിജ്ഞാപനത്തിന് പിന്നിൽ ഒരു വികസന നിർമ്മാണ പ്രൊജക്റ്റിൻ്റെ സാമൂഹികവും പാരിസ്ഥിതികവുമായ പ്രത്യാഘാതങ്ങൾ വിശകലനം ചെയ്യുന്നതിനായി രൂപപ്പെടുത്തിയ ഒരു കൂട്ടം ചട്ടങ്ങൾ ആണ് പരിസ്ഥിതി ആഘാത പഠനം, എൻവിറോൺമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. പദ്ധതിയുടെ ഗുണദോഷങ്ങൾ പരിശോധിച്ച് മലിനീകരണത്തിനോ പ്രകൃതിയിലെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കുന്നതിനോ പ്രകൃതി വിഭവങ്ങൾ കളങ്കപ്പെടുത്തുന്നതിനോ കാരണമാക്കുന്ന ഘടകങ്ങളെ കണ്ടെത്തി നടപടികൾ കൈക്കൊള്ളുക എന്നതാണ് ഇത്തരം പഠനങ്ങളുടെ ലക്ഷ്യം. പരിസ്ഥിതി ജനകീയ സമരങ്ങൾ നിരവധി നടന്നിട്ടുള്ള കേരളത്തിൽ സൈലന്റ് വാലി, മാവൂർ ഗോളിയോ റയോൺസ്, എൻഡോസൾഫാൻ, വിളപ്പിൽശാല, ആറന്മുള തുടങ്ങിയ ജനകീയ സമരങ്ങളിലെല്ലാം പാരിസ്ഥിതികവും ജനകീയവുമായ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള വിജയം കണ്ടെത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഒന്നായിരുന്നു EIA. EIA പരിസ്ഥിതി സംരക്ഷണവും 1986 കേന്ദ്ര സർക്കാർ പരിസ്ഥിതി സംരക്ഷണ നിയമം EPA കൊണ്ടുവന്നു. EPA ആക്ടിന് കീഴിൽ 1994 ആദ്യമായി പരിസ്ഥിതി ആഘാത പഠനത്തിനുള്ള പെരുമാറ്റച്ചട്ടം പുറത്തുവരുന്നത്. ഈ കാലഘട്ടം ആഗോളവൽക്കരണത്തിൻ്റെയും സ്വകാര്യവൽക്കരണത്തിൻ്റെയും ഉദാരവൽക്കരണത്തിൻ്റെയും പ്രാഥമിക പ്രക്രിയകൾ നടന്നുകൊണ്ടിരുന്ന സമയമായിരുന്നു. വ്യാവസായിക ആവശ്യങ്ങൾക്കും വികസന ആവശ്യങ്ങൾക്കും കൂടുതലായി പ്രകൃതി വിഭവങ്ങളെ പങ്കിട്ടെടുക്കുന്ന കാലം. ഇതിനായി ഒരു നിയമം എന്ന രൂപത്തിൽ കൂടിയാണ് വിഭവങ്ങളെ തുല്യമായി പങ്കുവെക്കാനുള്ള ഉപാധിയായി EIA മാറുന്നത്. എന്നുവെച്ചാൽ പൂർണ്ണമായും പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയത്തിൽ മാത്രമല്ല EIA രൂപപ്പെട്ടത്. കോർപ്പറേറ്റുകളെ കൂടുതൽ സഹായിക്കാനുള്ള ഒരു നിയമ രൂപീകരണം മാത്രമായിരുന്നു. എന്നാൽ പോലും വിഭവങ്ങളെ പങ്കുവെക്കുന്നിടത്ത് സ്വാഭാവികമായി വന്ന ചില നിയന്ത്രണങ്ങളായിരുന്നു ഈ നിയമത്തിൻ്റെ പ്രത്യേകത. അതുകൂടി ഇല്ലാതാക്കുകയാണ് പുതിയ കരട് വിജ്ഞാപനത്തിലൂടെ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. മോശമായ ഒരു നിയമത്തെ കൂടുതൽ മോശമായൊരു നിയമമാക്കി മാറ്റുന്നു എന്നർത്ഥം. വിജ്ഞാപനത്തിനു പിന്നിലെ താൽപ്പര്യങ്ങൾ പരിസ്ഥിതി നിയമത്തിൻ്റെ മുഴുവൻ ചട്ടക്കൂടുകളും തകർക്കും വിധം EIA മാറ്റിയെഴുതുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം. വികസനത്തിൻ്റെ മറ പിടിച്ച് ജനകീയ പ്രതിരോധങ്ങളെ ഇല്ലാതാക്കാനും ഉയർന്നു വരുന്ന ശബ്ദങ്ങളെ നിശബ്ദമാക്കാനും ഭേദഗതി എന്ന പേരിൽ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളോട് നടത്തുന്ന ഒരു കൊടും ചതി എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കാവുന്നത്. ഒരു സ്ഥാപനം അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി വാങ്ങുകയും അതിനു ചുറ്റും കഴിയുന്ന മനുഷ്യർക്കും പ്രകൃതിക്കും ഭംഗം ഉണ്ടാകുന്നില്ല എന്ന എൻവിറോൺമെൻ്റൽ ക്ലിയറൻസ് ലഭിക്കുകയും വേണമായിരുന്നു. എന്നാൽ പുതിയ ഭേദഗതി പ്രകാരം ഒരു പദ്ധതി പ്രവർത്തനം ആരംഭിക്കുന്നതിന് കേവലം ഒരു അപേക്ഷ കൊടുത്താൽ മാത്രം മതി. കാര്യമായ അന്വേഷണമോ പരിശോധനയോ ഇല്ലാതെ ഓൺലൈനായി അനുമതി ലഭ്യമാവുകയും ചെയ്യും. ലാഭക്കണ്ണുകളോടെ മാത്രം പ്രവർത്തിക്കുന്ന ഏതൊരു കോർപ്പറേറ്റ് സ്ഥാപനത്തിനും ജനകീയ പ്രതിരോധങ്ങളെ ഭയപ്പെടാതെ ഏത് പരിസ്ഥിതിലോല പ്രദേശങ്ങളിലും എത്ര വലിയ സ്ഥാപനങ്ങളും കെട്ടിപ്പൊക്കാനുമാകും. ഇത് ഏറെ അപകടകരമാണ്. കൺമുന്നിൽ വായുവും മണ്ണും ജലവുമെല്ലാം മലിനപ്പെടുമ്പോഴും നിശബ്ദമായി സഹിച്ചു കഴിയേണ്ടി വരുന്ന അവസ്ഥയോളം ഭീകരമായ മറ്റൊരു ദുരന്തമില്ല. അടുത്തിടെ വിശാഖപട്ടണത്ത് ദുരന്തം വിതച്ച LG പോളിമറിന് പാരിസ്ഥിതിക അനുമതി ലഭിച്ചിരുന്നില്ല എന്നതും ഇവിടെ ചേർത്ത് വായിക്കാവുന്നതാണ്. പാരിസ്ഥിതിക അനുമതി തേടേണ്ടത് 20,000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ ചുറ്റളവുള്ള കെട്ടിടങ്ങളായിരുന്നു. പുതിയ മാറ്റപ്രകാരം ഇത് 150,000 ആയി ഉയർത്തി. അതായത് നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി അതിൻ്റെ പ്രവർത്തനങ്ങളെ 50% മടങ്ങ് വർദ്ധിപ്പിച്ചാലും പാരിസ്ഥിതിക അനുമതിക്കായി പിന്നെയും അധികാരികളെ സമീപിക്കേണ്ടതില്ല. കോർപ്പറേറ്റുകളെ സഹായിക്കാനാണിതെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? 40-ലേറെ പദ്ധതികൾ പാരിസ്ഥിതിക അനുമതി ആവശ്യമില്ലാത്ത ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള B2 എന്ന ഒരു വിഭാഗം കൂടി പുതിയ വിജ്ഞാപനത്തിലുണ്ട്. നയതന്ത്ര പദ്ധതികൾ എന്ന് പേരിട്ട് വിളിച്ചാണ് പല പദ്ധതികളെയും ഒഴിവാക്കിയത്. പ്രദേശത്തെ സാധാരണക്കാർക്കുണ്ടാവുന്ന ആശങ്കകളെ പരിഹരിക്കാൻ നിലവിലുള്ള പബ്ലിക് ഹിയറിങ്ങുകൾ ഇല്ലാതാകുന്നു എന്നതാണ് മറ്റൊരു വിഷയം. പ്രശ്നം അവതരിപ്പിക്കാനുള്ള സമയം 30-ൽ നിന്ന് 20 ദിവസമാക്കി ചുരുക്കുകയും വീഡിയോ കോൺഫറൻസ് വഴിയും പബ്ലിക് ഹിയറിംഗ് നടത്താം എന്നതുമാണ് പുതിയ ഭേദഗതി. തെറ്റായ വികസന നയങ്ങൾക്കെതിരെ ഉയർന്നു വന്ന ജനകീയ സമരങ്ങളും ആലോചനകളും തന്നെയാണ് ഇത്രയെങ്കിലും രാജ്യത്തെ പരിസ്ഥിതിയെ പിടിച്ചു നിർത്തുന്നത്. അതുകൂടി ഇല്ലാതാക്കുന്നു എന്ന് മാത്രമല്ല, തെരുവിലിറങ്ങുന്ന ജനതയെ അടിച്ചമർത്താൻ നിയമത്തിൻ്റെ പിൻബലം കൊണ്ട് തന്നെ അധികാരികൾക്കും കോർപ്പറേറ്റുകൾക്കും കഴിയും. ഇത് പരിസ്ഥിതി വിരുദ്ധം എന്നതിനപ്പുറം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനുമേലുള്ള ഭരണകൂട കൈകടത്തലുകളാണ്. പരസ്യങ്ങളുടെ പിൻബലത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളും ഭരണകൂടത്തെയും കോർപ്പറേറ്റ് താൽപ്പര്യങ്ങളെയും സംരക്ഷിക്കുന്ന അവസ്ഥയാണുള്ളത്. ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വയ്ക്കുന്നത് ദ ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ ഈസ് ബീയിങ് ഷേപ്ഡ് ഇൻ അവർ ക്ലാസ് റൂം. ഇന്ത്യയുടെ ഭാവി അതിനകത്തുള്ള ക്ലാസ് മുറികളിലാണെന്നാണ് ഡോക്ടർ കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് തുടങ്ങുന്നത്. ഓരോ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾക്കും വികാസങ്ങൾക്കും ആവശ്യമായ കാഴ്ചപ്പാടുകളാണ് വിദ്യാഭ്യാസത്തിൻ്റെ നിർവചനങ്ങളായി മാറുന്നത്. അതിനാൽ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരുന്നതിനെ സ്വാഗതം ചെയ്യേണ്ടതാണ്. എന്നാൽ 2020 ജൂലൈ 29 കേന്ദ്രമന്ത്രി പ്രകാശ് ജാവേദ്കർ അവതരിപ്പിച്ച ദേശീയ വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള ഹിന്ദുത്വ അജണ്ടകളുടെ ധൈഷണികമായ കടന്നുകയറ്റമായി സംശയിക്കുന്ന തരത്തിലാണുള്ളത്. വിദ്യാർത്ഥികൾ മോദി ഭരണകൂടത്തിൻ്റെ പ്രതിപക്ഷത്തായിരുന്നു എന്നത് കൂടെ ഈ നയത്തോട് ചേർത്ത് വായിക്കണം. സുബ്രഹ്മണ്യൻ റാവു കമ്മീഷൻ്റെ നേതൃത്വത്തിൽ 2016 മുതൽ പുതിയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് രാജ്യത്ത് ചർച്ചയുണ്ട്. പിന്നീട് കസ്തൂരി ഗംഗൻ കരട് റിപ്പോർട്ടിന്മേൽ വീണ്ടും പഠനം നടത്തി ഒരു റിപ്പോർട്ട് കൂടി സമർപ്പിച്ചു. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നിർമ്മിച്ച റിപ്പോർട്ടെന്ന് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഒട്ടേറെ ഭാഷാ സംസ്ഥാനങ്ങൾ നിലവിലുണ്ടായിരിക്കെ വിദ്യാഭ്യാസ നയം പോലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നിനെ കേവലം 2 ഭാഷകളിൽ മാത്രമാണ് പ്രസിദ്ധപ്പെടുത്തിയത് എന്നതും ദുരൂഹമാണ്. മാത്രവുമല്ല, ഒരു ഫെഡറൽ സംവിധാനം നിലവിലുള്ള രാജ്യത്ത് സംസ്ഥാനങ്ങളുമായോ വിദ്യാർത്ഥി സംഘടനകൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, പൊതുസമൂഹം എന്നിവരുമായൊക്കെ ചർച്ചയ്ക്ക് തയ്യാറാകാതെ ഏകപക്ഷീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കുകയും ചെയ്യുന്നതിൽ അപാകമുണ്ട്. റിപ്പോർട്ടിലെ അശാസ്ത്രീയത ശിശു മനഃശാസ്ത്രത്തിലെയും ആധുനിക ബോധനശാസ്ത്രത്തിലെയും പദാവലികളെ കൊണ്ട് സമ്പന്നമാണ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം. വിദ്യാഭ്യാസ രംഗത്തെ പുരോഗമന ചിന്തകളിലാണ് ഈ നയം കെട്ടിപ്പടുത്തതെന്ന് വരുത്തിത്തീർക്കുകയും ഭരണകൂട താൽപ്പര്യങ്ങൾക്കനുസരിച്ച് വിദ്യാർത്ഥികളെ പാകപ്പെടുത്തുകയും ചെയ്യുകയാണ് നയത്തിൻ്റെ അന്തസത്ത. തീർത്തും യാഥാസ്ഥിതിക കാഴ്ചപ്പാടുകളും അശാസ്ത്രീയ രീതിശാസ്ത്രങ്ങളുമാണ് ഇതിൽ നിലനിൽക്കുന്നത്. പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് 5-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലും പൊതുപരീക്ഷയും 9 മുതൽ +2 വരെ സെമസ്റ്റർ സിസ്റ്റവും ഏർപ്പെടുത്തുന്നതോടെ 6-മാസ കാലയളവിൽ പഠനഭാരം വർദ്ധിക്കുകയും പരീക്ഷകളുടെ ആധിക്യമുണ്ടാവുകയും ചെയ്യും. വിദ്യാഭ്യാസ മേഖലയിലും ഗവേഷണ മേഖലയിലുമുള്ള അന്തിമ ചർച്ചകളിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് റോളുകളില്ലെന്നും പ്രധാനമന്ത്രി അടങ്ങുന്ന ഒരു ബോഡിയാണ് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് എന്ന് വരുന്നതും ജാഗ്രതയോടെ കാണണം. റിസർച്ച് പ്രവർത്തനങ്ങളെ സംബന്ധിച്ച പുതിയ നയത്തിൻ്റെ ഗവേഷണം രാജ്യ താൽപ്പര്യത്തിനനുസരിച്ചായിരിക്കണം എന്ന് പറഞ്ഞു വെക്കുന്നുമുണ്ട്. ഗവേഷകരുടെ അന്വേഷണങ്ങളെ ഭരണകൂട താൽപ്പര്യത്തിനനുസരിച്ച് വിധേയപ്പെടുത്തുക എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് നേരെ നടക്കുന്ന ഒരു തരത്തിലുള്ള ധൈഷണിക ആക്രമണമാണ്. രാജ്യത്തെ ദളിതരും മാറ്റി നിർത്തപ്പെട്ടവരുമായ വിഭാഗങ്ങളെ നിങ്ങളുടെ ഗവേഷണത്തിൻ്റെ ഭാഗമായ ചർച്ചകളിലേക്ക് കടന്നു വരേണ്ടതില്ല എന്ന് പരോക്ഷമായി പറയുകയാണ് കേന്ദ്ര സർക്കാർ. ആദ്യം സംസ്ഥാന ലിസ്റ്റിലും അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് ലിസ്റ്റിലും ഉൾപ്പെടുത്തിയ വിദ്യാഭ്യാസം പൂർണ്ണമായും യൂണിയൻ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുകയാണ് മോദി സർക്കാർ. ഹിന്ദുത്വ അജണ്ടയുടെ ഒളിച്ചുകടത്തൽ നാഗ്പൂരിലെ RSS അനുകൂല സംഘടനയായ റിസർച്ച് ആൻഡ് റിസർജൻസ് ഫൗണ്ടേഷൻ 2018 വിദ്യാഭ്യാസ മന്ത്രാലയം തിരിച്ചു കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. 40-ലധികം സെമിനാറുകൾ RSSഉം മറ്റു സംഘപരിവാർ സംഘടനകളും വിവിധ ഇടങ്ങളിൽ പുതിയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുകയും അതിലുയർന്നു വന്ന നിർദ്ദേശങ്ങളെ സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ നിർദ്ദേശങ്ങളെ ക്രോഡീകരിക്കുക മാത്രമാണ് ആണവശാസ്ത്രജ്ഞൻ കൂടിയായ കസ്തൂരിരംഗൻ. 1986 വിദ്യാഭ്യാസ നയം രാജ്യത്തിൻ്റെ പാരമ്പര്യവുമായി ചേർന്നു പോകുന്നില്ലെന്നും ഭാരതത്തിൻ്റെ മൂല്യങ്ങൾ വിദ്യാഭ്യാസത്തിനകത്ത് ഉൾച്ചേർന്നിട്ടില്ലെന്നുമായിരുന്നു അവരുടെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്ന്. എന്നാൽ രാജ്യത്തിൻ്റെ മൂല്യങ്ങൾ എന്ന പേരിൽ വിദ്യാഭ്യാസത്തിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ബ്രാഹ്മണ്യത്തിൻ്റെ ആശയങ്ങളാണെന്ന് ആർക്കും മനസ്സിലാകും. സംസ്കൃതമടക്കമുള്ള വരേണ്യ ഭാഷകൾക്ക് നൽകുന്ന അമിത പ്രാധാന്യവും രാജ്യത്തിൻ്റെ ചരിത്ര പാഠങ്ങളിലെ കൃത്യമായ അഴിച്ചുപണിയും പരിശോധിച്ചാൽ ഇത് ബോധ്യപ്പെടും. രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വങ്ങളെ മറികടന്നുകൊണ്ട് കൂടിയാലോചനകളില്ലാതെ ഏകപക്ഷീയ അടിച്ചേൽപ്പിക്കലുകളായി നിയമങ്ങൾ മാറുന്നതോടെ ഏകശിലാത്മകമായ ഒരു രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തിനുള്ള ഹിന്ദുത്വ അജണ്ടകളുടെ പൂർത്തീകരണമാണ് നടക്കുന്നത്. വിദ്യാഭ്യാസം, പരിസ്ഥിതി പോലുള്ള അടിസ്ഥാന വിഷയങ്ങളിൽ പോലും ഇത്തരം നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നത് ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ഏറെ ദോഷകരമായി ബാധിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല.